സംഭോജ്യരായ എൻ്റെ പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ദുർഗാഷ്ടമി ദിവസം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ അനുഗ്രഹീതരായ കർമ്മയോഗികളുടെ സഹകരണത്തോടുകൂടി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഒരു പരീക്ഷണം ഇവിടെ നടത്തുവാൻ ഉദ്ദേശിച്ചിരുന്നു. നമ്മുടെ പിതൃകർമ്മം വിദ്യാ ദേവതാ പൂജ, ഗണപതി പൂജ തുടങ്ങി ഭാരതീയ ജനതയെ കോർത്തിണക്കിയിരുന്ന അനവധി ഭൗതിക ആത്മീയ ആചാരങ്ങളുണ്ടായിരുന്നു. ഇന്നും അതുണ്ട്. ഇതിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു വ്യക്തി ഇതുപോലെ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സാവധാനത്തില് അക്ഷരശുദ്ധിയോടുകൂടി പറഞ്ഞുകൊടുക്കണം, അവരതനുസരിച്ച് ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കർമ്മം വീണ്ടും ഞാൻ പറയുന്നു, ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പ്രാവശ്യം നിങ്ങൾ വായിച്ച് മറ്റുള്ളവരെ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ച് ആ മന്ത്രങ്ങൾ ചൊല്ലേണ്ട രീതി എങ്ങനെയാണെന്ന് അറിയിക്കാൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. പിതൃകർമ്മം അനുഷ്ഠിക്കുന്നത് മാനസികമായ നന്മയ്ക്ക്, കുടുംബഭദ്രതയ്ക്ക്, സത്യം, ധർമ്മം, നീതി, ന്യായം, ഈ വികാരങ്ങളും വിചാരങ്ങളും വരേണ്ടത് അന്തരംഗങ്ങളിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. ആ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ മനസ്സിനകത്ത് ഉയരുന്ന ചിന്തകള് എന്റെ ജന്മത്തിന് കാരണമായ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടിയാകണമെന്ന തോന്നലുണ്ടാകണം. അമ്മയുടെ മുമ്പിൽ വരുമ്പോൾ, അച്ഛന്റെ മുമ്പിൽ വരുമ്പോൾ രണ്ട് കൈയും കൂപ്പി ഈ ശരീരത്തിന്റെ ഉടമസ്ഥരാണ് അവര് എന്ന ബോധം വേണം. 365 ദിവസവും നാം ഉപയോഗിക്കുന്ന ഈ ശരീരം അവരില്ലായിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് ജീവിതത്തില് മൂന്ന് ബന്ധങ്ങൾ, മൂന്ന് ഋണങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒന്ന്, ദേവഋണം, ഈശ്വരനോടുള്ള കടപ്പാട്. നമുക്ക് ഈ ഭൂമിയിൽ വരാനും ജീവിക്കാനും അനുഗ്രഹം തന്ന ജഗദീശ്വരനോടുള്ള കടപ്പാട്, ദേവഋണം. രണ്ട്, ഋഷിഋണം. നമ്മളുടെ ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം എഴുതി വെച്ച, പഠിപ്പിച്ച ഋഷികളുടെ കുലങ്ങളുണ്ട്. ആ ഋഷികുലത്തിലാണ് ഞാനും നിങ്ങളും ജനിച്ചത്. ആ ഋഷിവര്യന്മാരോടുള്ള ഋണം, കടപ്പാട്. മൂന്നാമത്തേത് പിതൃഋണം, അച്ഛനോട്, അച്ഛന്റെ പുറകോട്ടുള്ള തലമുറയോട്, അമ്മയോട്, അമ്മയുടെ പുറകോട്ടുള്ള തലമുറകളോട് നമുക്ക് കടപ്പാടുണ്ട്. ആ കടപ്പാട് ഓർമ്മിക്കാനുള്ള ദിവസമാണ് പിതൃതർപ്പണ ദിവസം. ഏതു മാസത്തിലെ കറുത്തവാവിന്റെ ദിവസവും നിങ്ങൾക്കിത് ചെയ്യാം. എന്തുകൊണ്ടാ കറുത്തവാവിന് ചെയ്യുന്നത്? സൂര്യൻ പിതൃകാരകനാണ്. ചന്ദ്രമണ്ഡലത്തില് ഈ പിതൃക്കളും ദേവന്മാരും ഒരുമിച്ചിരിക്കുന്നു എന്ന് വിശ്വാസം. ആ കറുത്തവാവിന്റെ അന്ന് പിതൃക്കള് മുകളിൽ നിന്ന് നമ്മെ നോക്കുന്നു, എന്റെ മക്കള് എങ്ങനെ ജീവിക്കുന്നു, അവര് സത്യം, ധർമ്മം, നീതി, ന്യായം ഇതനുഷ്ഠിക്കുന്നുണ്ടോ, ഒരു സമൂഹത്തിന്റെയും കുടുംബത്തിന്റെയും നന്മയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടോ, രാഷ്ട്രത്തിന് അവരധികം പറ്റായ ഒരു പൗരന്മാരാണോ എന്ന് മുകളിൽ നിന്ന് അവർ നോക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. അത്ര മതി, ആ സങ്കല്പം മതി. അതുകൊണ്ട് കർത്തവാവിന്റെ ദിവസം, അമാവാസി ദിവസം ഈശ്വര തുല്യരായ പിതൃക്കൾക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. 12-13 കർത്തവാവുകൾ ഒരു വർഷം വരും, എല്ലാം ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് കർക്കിടക മാസത്തിലെ കറുത്ത വാവ് തിരഞ്ഞെടുത്തു. അതിന് കാരണം ചന്ദ്രൻ സ്വക്ഷേത്രത്തില് കർക്കിടക രാശിയിൽ വരുന്നു, പിതൃകാരകനായ സൂര്യൻ അതേ കർക്കിടകത്തിൽ വരുന്നു. അപ്പൊ ചന്ദ്രന്റെ കറുത്ത വാവും ചന്ദ്രന്റെ സ്വക്ഷേത്രവും സൂര്യന്റെ സാന്നിധ്യവും രണ്ടും വരുന്ന ദിവസമാണ് കർക്കിടകമാസം. കറുത്ത വാവു ദിവസം സൂര്യന്റെയും ചന്ദ്രന്റെയും ലാറ്റിറ്റ്യൂഡ് ഒന്ന് തന്നെയാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും ടെറസ്ട്രിയൽ ലാറ്റിറ്റ്യൂഡ് ഒന്ന് തന്നെയായതുകൊണ്ട് ആ ദിവസം രാവിലെ നാം പിതൃകർമ്മത്തിന് തിരഞ്ഞെടുത്തു. അതുകൊണ്ട് കർക്കിടകമാസത്തിലെ കർത്തവാവിന്റെ പ്രത്യേകത പിതൃകാരകനായ സൂര്യൻ കർക്കിടകത്തില് നമ്മളെ മുകളിൽ നിന്ന് നോക്കി അനുഗ്രഹിക്കുന്നു എന്ന് നാം പ്രാർത്ഥിക്കുന്ന ചന്ദ്രന്റെ കർത്തവാവ് ദിവസം, അത് രണ്ടും കൂടി ചേരുന്നത് കൊണ്ടാണ് ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിലെ അരമണിക്കൂറോ ഒരു മണിക്കൂറോ നാം ഇതിനുവേണ്ടി മാറ്റിവെച്ചത്. ശ്രീരാമനും വനവാസത്തിന് പോയപ്പോൾ ഈ ചടയമംഗലത്തും ശബരി അലയിലും എത്തി പിതൃകർമ്മം നടത്തിയത് ഈ കർക്കിടകമാസത്തിലെ കർത്തവാവിന്റെ അന്നാണ്. അന്നു മുതൽക്കാണ് ജനങ്ങളിത് ആചരിക്കാൻ തുടങ്ങിയത്. ഈ ദിവസം സാധിക്കുന്നത്രയും നേരത്തെ വേണം പിതൃകർമ്മം നടത്താൻ. ഉദയാൽ പരം, സൂര്യോദയത്തിന് ശേഷം, ഉദയത്തിന് മുമ്പ് ചെയ്യരുത്. രണ്ടാമത്തെ പോയിന്റ്, കുളിച്ച് ശുദ്ധമായിട്ട് വേണം പിതൃകർമ്മം നടത്താൻ. പഞ്ചശുദ്ധി, ശരീരശുദ്ധി, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വേണം പിതൃകർമ്മം നടത്താൻ. ആഹാരശുദ്ധി, മനസ്സ് ശുദ്ധമായിരിക്കണം. നമ്മൾ ശ്രാദ്ധം എന്നാ പറയുക. ആ ശ്രാദ്ധം എന്ന വാക്കിന്റെ അർത്ഥം ശ്രദ്ധയാ ക്രിയതേ ഇതി ശ്രാദ്ധ, ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായതുകൊണ്ട് ശ്രാദ്ധം. ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് പറയാൻ കാരണം 100% വിശ്വാസത്തിന്റെയും ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലുള്ള കർമ്മമാണ്. അതുകൊണ്ട് ആ കർമ്മം എന്റെ അച്ഛനും എന്റെ അമ്മയും അവരുടെ മക്കൾ ചെയ്യുന്ന കർമ്മം ദൂരെ നിന്ന് നോക്കി ഇത് സ്വീകരിക്കുന്നു എന്ന് ഉറപ്പിച്ച് മനസ്സിൽ ധരിച്ചു വേണം ഇത് ചെയ്യാൻ. അച്ഛൻ വരട്ടെ വരാതിരിക്കട്ടെ, സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, ഈ കർമ്മം നടത്തുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ആത്മസംതൃപ്തി അടുത്ത തലമുറ നമ്മളെ നോക്കുന്നുണ്ട്. എന്റെ മകൻ നോക്കുന്നു, അവന്റെ അച്ഛൻ അച്ഛന്റെ അച്ഛനോട് എത്ര ബന്ധം പുലർത്തിയിരുന്നു, എത്ര സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു, എത്ര ആരാധനാ മനോഭാവം കാണിച്ചിരുന്നു. ഇത് ഒരു പുസ്തകത്തിലെ നോട്ടായിട്ട് മകൻ എഴുതിക്കൊടുത്താൽ മകന് മനസ്സിലാവില്ല. അച്ഛൻ എപ്രകാരമാണോ പെരുമാറുന്നത് അത് മകൻ കാണണം. ഇതിന് ഇംഗ്ലീഷുകാർ പറയുന്നൊരു വാക്കുണ്ട്, ഇന്ത്യക്കാരിൽ നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചവർ പറഞ്ഞ വാക്കാണ് ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രോപ്പോളജി. ഡെമോൺസ്ട്രേറ്റീവ് ആന്ത്രോപ്പോളജി. ഇന്ന് പാശ്ചാത്യ മണ്ണുകളിൽ അസാധാരണമായ റിസപ്ഷൻ കിട്ടുന്ന ഒരു സബ്ജക്റ്റാണിത്. കുടുംബബന്ധം തിരിച്ചുകൊണ്ടുവരാൻ പാശ്ചാത്യ സമൂഹം മുമ്പോട്ട് പോകുമ്പോൾ അവർക്ക് ഇതുപോലെയുള്ളത് സ്വീകരിക്കാൻ സാധിക്കുന്നു. നമ്മൾ കൈവിടരുത്. അപ്പോൾ കുളിച്ച് ശരീരശുദ്ധിയോടുകൂടി ആഹാരശുദ്ധിയോടുകൂടി മാനസികമായ ഏകാഗ്രതയോടുകൂടി നന്മയോടുകൂടി അതുപോലെ കർമ്മശുദ്ധിയോടുകൂടി ആവശ്യമില്ലാത്തത് ഒട്ടും സംസാരിക്കാൻ പാടില്ലാത്ത ദിവസം വാക്ശുദ്ധി, വാക്ശുദ്ധിയോടുകൂടി പഞ്ചശുദ്ധിയോടുകൂടിയാണ് ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. കടലിലോ പുഴയിലോ കുളത്തിലോ കിണറ്റിന്റെ വെള്ളത്തിലോ ടാപ്പ് വാട്ടറിലോ എവിടെ വേണമെങ്കിലും കുടിക്കാം. ശരീരശുദ്ധി വേണമെന്ന് മാത്രമേ ഉള്ളൂ. നനഞ്ഞ മുണ്ടുടുത്തു വേണം കർമ്മം ചെയ്യാൻ. കർമ്മം ചെയ്യുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം. ക്ഷേത്രത്തിൽ പിതൃകർമ്മം നടത്താം, പിതൃകർമ്മം അശുദ്ധമാണെന്ന് ധരിക്കരുത്. ദേവകർമ്മത്തേക്കാൾ മഹത്തരമാണ് പിതൃകർമ്മം. ക്ഷേത്രത്തിനകത്ത് നിത്യവും പിതൃകർമ്മം നടക്കുന്നുണ്ട്. ദീപാരാധന തൊഴുത് ഒരു മിനിറ്റും കൂടി അവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ പൂജ കഴിഞ്ഞ്, ആരത്തി കഴിഞ്ഞ്, കർപ്പൂരത്തട്ടുഴിഞ്ഞ്, ശംഖിൽ വെള്ളമെടുത്ത് പൂജാരി വിഗ്രഹത്തിൽ നിന്ന് പൂവ് ശംഖിലിട്ട് കൈയടച്ചു പിടിച്ച് എട്ടു പ്രാവശ്യം മൂലമന്ത്രം ചൊല്ലി, ഇവിടെയാണെങ്കിൽ ഓം ഹ്രീന്ദും ദുർഗായൈ നമ മന്ത്രം ചൊല്ലി കൈകൊണ്ട് എണ്ണും. എട്ട് പ്രാവശ്യമേ ചൊല്ലാൻ പാടുള്ളൂ. ഹ്രീന്ദും ദുർഗായൈ നമ 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 എട്ട് പ്രാവശ്യം ചൊല്ലി നാല് പ്രാവശ്യം ഉഴിഞ്ഞ് വെള്ളമെടുത്ത് അതിൽ തന്നെ ഒഴിച്ച് നാല് പ്രാവശ്യം ശ്രീപാദോദകമിതം ശ്രീപാദോദകമിതം നാല് പ്രാവശ്യം രണ്ട് കാലിന് ഈ രണ്ട് പ്രാവശ്യം, എന്നിട്ട് കയ്യിൽ വെള്ളമെടുത്ത് മുകളിലേക്കെറിയും. ദേവേഭ്യയിതം അടുത്ത വെള്ളമെടുത്ത് പിതൃഭ്യയിതം രണ്ടാമത്തേത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം തളിക്കലാണ്. ക്ഷേത്രത്തിനകത്ത് പിതൃക്കളുടെ സാന്നിധ്യമുണ്ട്, ഉണ്ടായിരിക്കണം. ഇത് ഞാൻ പറയാൻ കാരണം, ക്ഷേത്രത്തിൽ പിതൃകർമ്മം ചെയ്യുന്നത് തെറ്റാണെന്ന് ചിലർക്ക് ധാരണയുണ്ട്. തെറ്റല്ല, ക്ഷേത്രത്തിലാണ് ഏറ്റവും ഉത്തമം. പിന്നെ എവിടെയെല്ലാം നടത്താം? ക്ഷേത്ര വിഗ്രഹങ്ങളെ പോലെ വിഗ്രഹങ്ങളുള്ള സ്ഥലത്ത്, ആൽമരത്തിന്റെ അടുത്ത്, തുളസിയുള്ള സ്ഥലത്ത്, മന്ത്രം ജപിച്ചിരുന്ന സ്ഥലത്ത്, കുളക്കടവില്, കിണറിന്റെ കടവില്, അതുപോലെ പുഴയുടെ തീരത്ത്, സമുദ്രത്തിന്റെ തീരത്ത്, ഒരു തരത്തിലും നിർമാല്യം മറ്റ് വൃത്തികേടുകളില്ലാത്ത സ്ഥലത്ത് അടിച്ചുവാരി നല്ല രീതിയിൽ ശുദ്ധീകരിച്ച് അവിടെയും ഇത് നടത്താം. ഇങ്ങനെയുള്ള ഏത് സ്ഥലത്തും, പോസിറ്റീവായിട്ടുള്ള ഏത് സ്ഥലത്തും പിതൃകർമ്മം നടത്താവുന്നതാണ്. അത് ഒറ്റയ്ക്ക് നടക്കുന്നതിനേക്കാൾ ആയിരത്തൊന്ന് ഇരട്ടി മഹത്വമാണ് സമൂഹമായി നടത്തുമ്പോൾ. സമൂഹമായി നടത്തുമ്പോൾ ഉണ്ടാകുന്ന തെറ്റുകൾക്ക്, സമൂഹമായി നടത്തുമ്പോൾ ആർക്കെങ്കിലും തെറ്റുവന്നാൽ പ്രായശ്ചിത്തം ചെയ്യേണ്ടതില്ല. ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ തെറ്റുവന്നാലാണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്. അപ്പോൾ കർക്കിടക മാസം തിരഞ്ഞെടുക്കാൻ കാരണം മനസ്സിലായി, കറുത്തവാവ് തിരഞ്ഞെടുക്കാൻ കാരണം മനസ്സിലായി, സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വസ്തുത മനസ്സിലായി, പഞ്ചശുദ്ധി വേണമെന്നുള്ളത് മനസ്സിലായി. അടുത്തത് കുളി കഴിഞ്ഞു വന്ന് വിളക്ക് വെക്കണം, ഒരു തിരി തെക്കോട്ട് കത്തിക്കണം, ഒരു തിരി വടക്കോട്ട് കത്തിക്കണം, രണ്ട് ജ്വാല തെക്കോട്ടും വടക്കോട്ടും തിരി കത്തിച്ചുള്ള ഒരേ ഒരു കർമ്മമാണ് പിതൃകർമ്മം. ബാക്കിയുള്ളതെല്ലാം കിഴക്ക് പടിഞ്ഞാട്ടാണ്. വിളക്ക് കത്തിച്ച് നമ്മൾ ആചാര്യന്മാരെ സ്മരിച്ച് അച്ഛനമ്മമാരെ സ്മരിക്കണം. നേരത്തെ തന്നെ ചോറ് ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. ഈ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമോ അതുപോലെയുള്ള സ്ഥലത്തോ ആണ് നടത്തുന്നത് എങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് പിണ്ഡമുണ്ടാക്കാനുള്ള നിവേദ്യമെടുക്കാം. ഈ പിണ്ഡമുണ്ടാക്കാനുള്ള ചോറ് നിവേദിച്ചതും ഉപയോഗിക്കാം. നിവേദിച്ചതുപയോഗിക്കുന്നത് ഉത്തമം. നിവേദിക്കാത്ത ചോറ് വേണമെന്നില്ല, ഫ്രഷായിട്ട് ഉണ്ടാക്കണമെന്നില്ല. രാവിലെ ഉണ്ടാക്കിയത് ക്ഷേത്രത്തിൽ നിന്നെടുക്കാം, തലേ ദിവസത്തെ എടുക്കരുതെന്ന് മാത്രം. പിതൃകർമ്മത്തിന് മുമ്പുള്ള ദിവസങ്ങളിൽ ഈ പുസ്തകം പല ആവർത്തി വായിച്ച് ക്രിയകൾ പഠിക്കുക, ഇതാണ് ആദ്യത്തെ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അക്ഷരശുദ്ധിയോടെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊടുക്കുവാനും അനുഷ്ഠാനങ്ങൾ വിവരിച്ചു കൊടുക്കുവാനും കുറെ വ്യക്തികളെ തയ്യാറാക്കുക. അതിനുവേണ്ടിയാണ് നിങ്ങളെ ഇന്ന് ഇവിടേക്ക് വിളിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാൻ ഈശ്വരാനുഗ്രഹം ഉണ്ടാകണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. എവിടെയെല്ലാം ഇത് നടത്താം? കരയോഗങ്ങള്, ക്ഷേത്രങ്ങള്, ശുദ്ധമായ മൈതാനം, പുഴക്കടവ്, കടൽ തീരം, ആൽമരച്ചുവട്, ആശ്രമങ്ങൾ, സ്വന്തം ഗൃഹം, കിണറ്റിന്റെ ചുറ്റുപാട്, ശുദ്ധീകരിച്ച പൊതുമൈതാനങ്ങൾ, സ്വന്തം വീട്ടിലെ ടെറസ്, ഇവിടങ്ങളിൽ ശുദ്ധമായി ശ്രദ്ധയോടെ പിതൃകർമ്മങ്ങൾ അനുഷ്ഠിക്കാവുന്നതാണ്. അത്രയും സ്ഥലങ്ങൾ പറയാൻ കാരണം ദേശവിദേശങ്ങളിൽ പലപ്പോഴും സൗകര്യം കിട്ടിയെന്ന് വരില്ല. ഏത് രീതിയിലാണോ എത്രയാണോ സൗകര്യമുള്ളത് അതനുസരിച്ച് ചെയ്യാം. മനസ്സാണ് ശ്രാദ്ധത്തിന് ഏറ്റവും പ്രധാനം എന്നെപ്പോഴും ഓർക്കുക. പിതൃകർമ്മത്തിനാവശ്യമായ വസ്തുക്കൾ സാധാരണ ഈ ക്ഷേത്രത്തിൽ തീർത്ഥം കൊടുക്കുന്ന ഉദ്ധരണിയും ഒരു പഞ്ചപാത്രവും നിങ്ങൾ കണ്ടുകാണും. ഗ്ലാസ് പോലെയുള്ളതാണ് പഞ്ചപാത്രം. അതിന് പഞ്ചപാത്രം വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. കിണ്ടി ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കിണ്ടി ഉപയോഗിക്കാം. പഞ്ചപാത്രം, അതില് ഉദ്ധരണി എന്ന് പറയുന്ന സ്പൂണ്, ശുദ്ധജലം, കുറച്ചെള്ള, ഇവിടെ ഉപയോഗിക്കേണ്ട എള്ള കറുത്ത എള്ളാണ്, വെളുത്ത എള്ള് ഉപയോഗിക്കരുത്. വിദേശങ്ങളിൽ പോകുമ്പോൾ കറുത്ത എള്ള് കിട്ടിയില്ല എങ്കിൽ വെളുത്ത എള്ള് ഉപയോഗിക്കുക. അതിന് ഒരു തരത്തിലും പ്രായശ്ചിത്തം ചെയ്യേണ്ട. കറുത്ത എള്ള് ഉപയോഗിക്കാൻ കാരണം ഉപനിഷത്തുക്കളില് ആത്മാവിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം എള്ളാണ് ഉദാഹരണമായിട്ടെടുക്കാറുള്ളത്. ശരീരത്തിൽ ആത്മാവ് ഇരിക്കുന്നത് എള്ളില് എണ്ണയിരിക്കുന്നത് പോലെ ആവരണമല്ല ആത്മാവ്, അതിനകത്തെ എണ്ണയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് സകല പിതൃകർമ്മത്തിനും എള്ളുപയോഗിക്കുന്നത്, സകല ദേവകർമ്മത്തിനും അരി ഉപയോഗിക്കുന്നത്. അതെപ്പോഴും മനസ്സിൽ ഓർക്കണം. ഒരു പിടി പച്ചരി വേണം, അതല്ലെങ്കിൽ ഇവിടെ ചെമ്പാ പച്ചരി എന്ന് പറയുന്ന ഉണക്കൽ അരിയെടുക്കാം. കറുക, തുളസി, ദർഭപ്പുല്ല്, ദർഭപ്പുല്ല്, കുശപ്പുല്ല്. ഏതെങ്കിലും സംശയമുള്ളവർക്ക് ക്ലാസ് കഴിയുമ്പോൾ ചോദിക്കാം, അതല്ലെങ്കിൽ ആറാം തീയതി തീർത്ഥവാദ മണ്ഡപത്തിൽ ചോദിക്കാം. ദർഭപ്പുല്ല്, ചന്ദനമരച്ചത് കടയിൽ നിന്ന് ചന്ദനത്തിന്റെ നല്ല ചെറിയ പെല്ലറ്റ് കിട്ടും, അത് ഉപയോഗിക്കാം. അരയ്ക്കാൻ നിൽക്കണമെന്നില്ല, നല്ല ക്വാളിറ്റി ചന്ദനം. ഒരേ പ്ലേറ്റില് ഇത്രയും സാധനങ്ങൾ വെക്കണം. പിച്ചള പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഉത്തമം, ഇല്ലെങ്കിൽ സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിക്കാം. എന്നിട്ട് അടുത്തത് ഒരു വിളക്ക്, എണ്ണ, തിരി, വെറ്റിലയും അടക്കയും, നാണയം. വെറ്റിലടക്ക ഏതടക്ക വേണമെങ്കിലും ഉപയോഗിക്കാം. പാക്കറ്റായിട്ട് വരുന്നത് ഉപയോഗിക്കാം. അത് എണ്ണയൊഴിച്ച് വിളക്കില് തെക്കുവടക്കായി രണ്ട് തിരി കത്തിച്ചു വയ്ക്കുക. ഒരു തിരി കത്തിക്കരുത്, മൂന്ന്, നാല്, അഞ്ച് സംഖ്യകൾ വേണ്ട, രണ്ടേ രണ്ട് തിരി. ഒന്ന് തെക്കോട്ട്, കാരണം പിതൃക്കള് എപ്പോഴും ദക്ഷിണയാനം തെക്കോട്ട് പോകുന്നവരാണ് എന്നും ദേവതാസങ്കല്പം വടക്കോട്ടാണ് എന്നുമാണ് വിവരിക്കാറുള്ളത്. അതുകൊണ്ട് തെക്കോട്ട് ഒരു തിരി നിർബന്ധമായും വേണം, വടക്കോട്ടും അതേപോലെ ഒരു തിരി. ഇനി പിതൃകർമ്മം ആരംഭിക്കുന്നത് കുളിച്ച് ഈറനുടുത്ത് അന്ന് കോടി വസ്ത്രം ഉടുക്കരുത്, നനഞ്ഞ മുണ്ട് തന്നെ ഉടുക്കണം. വേണമെങ്കിൽ നനഞ്ഞ മുണ്ട് തോളത്തൊരെണ്ണമിടാം, അത് വിരോധമില്ല, കൈ തുടയ്ക്കാനോ മറ്റോ ഇടാം. ഈ നനഞ്ഞ മുണ്ട് ഉടുക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും അത് ആ ദിവസം മാത്രം അനുസരിക്കേണ്ടതില്ല. നനഞ്ഞ മുണ്ട് തന്നെ ഉടുക്കുക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈറനൊടുത്ത് ശുദ്ധിയും വൃത്തിയുമുള്ള സ്ഥലത്ത് മുട്ടുമടക്കി തെക്കോട്ട് അഭിമുഖമായി നിലത്തിരിക്കുക. നിലത്തിരിക്കാൻ ഇല, പേപ്പർ, തോർത്ത് ഉപയോഗിക്കരുത്. മണ്ണിൽ തന്നെ ഇരിക്കണം. ചുവട്ടിലിരിക്കാൻ വേറെ ഒന്നും ഉപയോഗിക്കരുത്. ടെറസിലാണെങ്കിൽ അതിലിരിക്കുക, മുറിക്കകത്താണെങ്കിൽ മുറിക്കകത്തിരിക്കുക. തുണി ചീത്തയാകുമെന്ന് തോന്നിയാൽ സാരമില്ല, പിന്നീട് അലക്കാം. തെക്കോട്ട് അഭിമുഖമായി നിലത്തിരിക്കുക, മണ്ണിലിരിക്കുക. പിന്നെ അവനവന്റെ മുമ്പില് അല്പം ജലം തളിച്ച്, വെള്ളം കയ്യിലെടുത്ത് തളിച്ച് വൃത്തിയാക്കി ഏകദേശം ഒരു സ്ക്വയർ അടി സ്ഥലം, ഒരു സ്ക്വയർ അടി, ഒരടി നീളം ഒരടി വീതിയില് നല്ല രീതിയിൽ വെള്ളം തളിച്ച് കൈയുകൊണ്ട് അമർത്തി വൃത്തിയാക്കി വെച്ചതിനു ശേഷം തെക്ക് വടക്കായിട്ട് ഏകദേശം 15-20 ദർഭപ്പുല്ലുകള് കൂർത്ത ഭാഗം തെക്കോട്ടായി വെക്കുക. കൂർത്ത ഭാഗം എന്ന് പറഞ്ഞാൽ കുശപ്പുല്ലിന് അഗ്രം ഷാർപ്പ് എൻഡാണ്. അപ്പൊ ഏകദേശം ഇത്രയും നീളം വരുന്ന, അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല, 1-2 അബ്നോർമലായി എന്ന് പറഞ്ഞ് കുഴപ്പമില്ല, കൃത്യം സ്കെയിലെടുത്ത് അളക്കേണ്ട ആവശ്യമില്ല, കൃത്യമായി മുറിച്ച് കൈകൊണ്ട് പിരിച്ചു മുറുക്കാവുന്നതാണ്. എടുത്ത് അവിടെ വെക്കുക, അല്പം വിടർത്തി വെക്കുക. ഏകദേശം ഈ 4 വിരലുകള്, 4 അങ്കുലം എന്നാ പറയുക, 4 അങ്കുലം വീതിയില് ഈ 15-20 ദർഭപ്പുല്ലുകള് കൈ ഒരു പിടിയായി എടുത്ത് വെച്ചിട്ട് വിടർത്തുക വളരെ ക്ലീനായിട്ട്. ഈ ദർഭപ്പുല്ലിലാണ് നമ്മൾ പിതൃക്കളെ ആവാഹിക്കുന്നത്. ഒരു മറ്റൊരു ചൈതന്യത്തെയും ദർഭപ്പുല്ലിൽ ആവാഹിക്കാറില്ല, പിതൃക്കളെ മാത്രം. ദർഭപ്പുല്ല് പൂജയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ദർഭപ്പുല്ലില് ഒരു കൂർച്ചയുണ്ടാക്കി 3 കെട്ടുകെട്ടി, പവിത്ര കെട്ടുകെട്ടി, അത് വെച്ച് അതിന്റെ മുകളിൽ വിളക്ക് വെച്ച് പൂജയ്ക്ക് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ദർഭപ്പുല്ലിൽ പവിത്ര കെട്ടുകെട്ടി നാളികേരത്തിന്റെ മുകളിൽ വെച്ച് ഗണപതിയെ ആവാഹിക്കാം. ദർഭപ്പുല്ലില് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എങ്കിൽ അത് പിതൃക്കൾക്ക് അടിസ്ഥാനപരമായ ബേസായിട്ട്, പീഠമായിട്ട് നാം ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഇത് പിതൃകർമ്മത്തിനുള്ള പ്രിലിമിനറി വർക്കാണ്. ഇത് മനസ്സിലാക്കാൻ ആർക്കും ബുദ്ധിമുട്ട് വരില്ല എന്ന് വിചാരിക്കുന്നു. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ മരിച്ചുപോയ ഏറ്റവും അടുത്തുള്ള പിതൃക്കളെ ആവാഹിക്കുകയാണ്. അച്ഛൻ, അമ്മ, ജ്യേഷ്ഠ സഹോദരന്മാര്, ബ്രദേഴ്സ് ഇൻ ലോ, സിസ്റ്റേഴ്സ് ഇൻ ലോ, ഇവരാരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട്ലി റിലേറ്റഡ് പിതൃക്കളെ ആവാഹിക്കുകയാണ്. ദർഭപ്പുല്ലിന്റെ കുറച്ച് ചുവട്ടുഭാഗത്തില് പകുതിക്ക് താഴെ 2 കൈയും കൊണ്ട് സ്പർശിച്ച് ഈ രീതിയിലാണ് സ്പർശിക്കുക. സ്വാഗതം ചെയ്യുന്നത് പോലെയാണ് സ്പർശിക്കുക. ഇങ്ങനെയും സ്പർശിക്കാറുണ്ട്, തെറ്റല്ല. പക്ഷെ സ്വാഗതം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ 2 കൈ ഇങ്ങനെ സ്പർശിക്കുന്നത്. സ്പർശിച്ച് തൊട്ടുകൊണ്ട് അല്പം എള്ള് കയ്യിലെടുത്ത് ദർഭയുടെ ഈ തൊട്ട ഭാഗത്ത് വെച്ചിട്ട് പിന്നെ ഒരു മന്ത്രം ചൊല്ലണം. ഈ മന്ത്രമാണ് പിതൃകർമ്മത്തിലെ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചൊല്ലേണ്ട മന്ത്രം. ഇത് കാണാപ്പാഠം പഠിക്കേണ്ട. ഈ മൈക്കിലൂടെ പറയുന്നത് ഇപ്പോൾ മനസ്സിൽ ചൊല്ലുക, പിന്നീട് ഒരുമിച്ച് ചൊല്ലുമ്പോൾ അല്പം ഉറക്കെ എല്ലാവരും ചൊല്ലുക. വസു രുദ്ര ആദിത്യസ്വരൂപാൻ അസ്മത്. നമ്മൾ ഒരുമിച്ച് കുറെ പേര് ചെയ്യുന്നുണ്ടെങ്കിൽ അസ്മത് എന്ന് പറയണം. ഈ കർമ്മം ചെയ്യാൻ മറ്റു സ്ഥലത്തേക്ക് പോകാൻ സൗകര്യമില്ലാത്തവര് ഒരാൾ ഒറ്റയ്ക്കാ ചെയ്യുന്നത് എങ്കിൽ അസ്മത് എന്നുള്ളതിന് മമ, എന്റെ മതി, ഞങ്ങളുടെ എന്നുള്ളതിന് എന്റെ. പിതൃ പിതാമഹ പ്രപിതാമഹാനാം, അച്ഛൻ, മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ എന്നർത്ഥം. പിതൃ പിതാമഹ പ്രപിതാമഹാനാം, മാതാമഹ മാതൃപിതാമഹ മാതൃപ്രപിതാമഹാനാം, മാതൃപിതാമഹി മാതൃപ്രപിതാമഹീനാം ധ്യായാമി. അമ്മയുടെ കുലത്തിൽ ജനിച്ചവരെ അച്ഛന്റെ കുലത്തിൽ ജനിച്ചവരെ മൂന്ന് തലമുറ വരെ പുറകോട്ട്. മൂന്ന് പിണ്ടം വയ്ക്കാൻ കാരണം അച്ഛൻ, മുത്തച്ഛൻ, മുതുമുത്തച്ഛൻ. ഈ മൂന്ന് തലമുറ കഴിഞ്ഞാൽ അതിനപ്പുറത്തുള്ളവരെ നമ്മള് മഹാവിഷ്ണുവിന്റെ പാദത്തിലേക്ക് ചേർത്തു എന്നാണ് വിശ്വാസം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ അച്ഛന്റെ അച്ഛനെ, മൂന്നാമത്തെ അപ്പുറത്തുള്ളവരെ പിണ്ട സംയോജനം ചെയ്ത് അപ്പുറത്തേക്ക് അയക്കുന്നു. അമ്മയുടെ അമ്മയുടെ അച്ഛന്റെ അമ്മയുടെ അമ്മയുടെ അവരുടെ അച്ഛനമ്മമാരുടെ. ഇതോർക്കാൻ സാധിക്കൂ ആർക്കെങ്കിലും? ഈശ്വരാനുഗ്രഹം കൊണ്ടില്ല. ഓർക്കണം ഈ ബന്ധം. ഒരു വർഷത്തിൽ ഒരു ദിവസമാണ് നമ്മൾ ഓർമ്മിക്കുക. എന്റെ അച്ഛന്റെ പേര് നാരായണൻ, അച്ഛന്റെ അച്ഛന്റെ പേര് ശ്രീനിവാസൻ, അവരുടെ അച്ഛന്റെ പേര് നരസിംഹൻ. ഇത്രയും പേര് എന്റെ ഓർമ്മ വേണം. അമ്മയുടെ പേര് സത്യഭാമ, അമ്മയുടെ അമ്മയുടെ പേര് ഗോപിക, അവരുടെ അമ്മയുടെ പേര് സത്യഭാമ. അങ്ങനെ പുറകോട്ട് മൂന്ന് പേരുകളെങ്കിലും ഓർക്കണം. അത് പിതൃകർമ്മത്തിനാവശ്യം. നിങ്ങൾക്ക് ഓർമ്മയില്ല, ഓർമ്മയില്ല എങ്കിൽ സാധാരണ രീതിയിൽ വിഷമിക്കേണ്ട. നമ്മൾ ആൾട്ടർനേറ്റീവ് കണ്ടെത്താറുള്ളത് ഓർമ്മയില്ലാത്ത പേരുകള് നാരായണനാമന എന്ന് പറയും, ഈശ്വരന്റെ പേര്. ഓർമ്മയില്ലാത്ത അമ്മമാരുടെ അമ്മ, ഫെമിനീൻ ജെൻഡർ, മഹാലക്ഷ്മി ദാം എന്ന് പറയും. മഹാലക്ഷ്മിയുടെ പേരും നാരായണ എന്ന പേരും ചേർത്ത് പറഞ്ഞാൽ മതി. ഇവിടെ പറയേണ്ടത് വസു, രുദ്ര, ആദിത്യ സ്വരൂപാൻ അസ്മത് പിതൃ പിതാമഹ പ്രപിതാമഹാനാം മാതാമഹ മാതൃപിതാമഹ മാതൃപ്രപിതാമഹാനാം മാതൃപിതാമഹി മാതൃപ്രപിതാമഹീനാം. ഇതൊക്കെ പ്ലൂരലാണ്. തുടങ്ങിയവരുടെ, അവരെ ഞാൻ ധ്യായാമി, മനസ്സിൽ ധ്യാനിക്കുന്നു. അതുപോലെ അസ്മിൻ കൂർച്ചേ, ഈ ദർഭപ്പുല്ലില് ഉഭയവംശപിതൃണാം. വെറും സംസ്കൃത വാക്കാണ്, അത് വേദമന്ത്രങ്ങളല്ല, കർമ്മമന്ത്രങ്ങള്. ഉഭയ വംശ പിതൃണാം. ഇതിന്റെ മുമ്പിൽ പറഞ്ഞതിൽ എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഈ ഒറ്റ വാക്കുകൊണ്ട് അത് മുഴുവനും സോൾവ് ചെയ്യാണ്. ഉഭയവംശ, അച്ഛന്റെ വംശത്തില്, അമ്മയുടെ വംശത്തില് ഉഭയവംശ പിതൃണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി. ഈ ഒറ്റ മന്ത്രത്തില് അച്ഛന്റെയും അമ്മയുടെയും കുലത്തിൽ ജനിച്ച, അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാവരെയും എള്ളിലേക്ക്, കുശപ്പുല്ല് ദർഭപ്പുല്ലിന്റെ മുകളിലുള്ള എള്ളിലേക്ക് ഞാൻ ആവാഹിക്കുന്നു. ഇത് വലിയ സമയം വേണ്ടതല്ല, കുറച്ചു സമയം. അതിനുശേഷം മാതൃപിതാമഹി മാതൃപ്രപിതാമഹീനാം, മാതൃ വരുന്നുണ്ടല്ലേ, പറയും പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വളരെ ശ്രദ്ധിച്ചതിന് പിന്നെ കുറേ ഉണ്ട്, ഇതിലൊക്കെ ചേർക്കാം. രണ്ട് തലമുറ, അച്ഛന്റെ അമ്മ, അച്ഛന്റെ അച്ഛൻ, അവരുടെ അമ്മ, അവരുടെ അച്ഛൻ. നമ്മൾ പ്ലൂറല് കൊടുത്തപ്പോൾ തുടങ്ങിയവരുടെ എന്ന് പറഞ്ഞ് മിനിമം എടുക്കുകയാണ് ചെയ്തത്. മുഴുവൻ എടുത്തിട്ടില്ല. മാതൃ പ്രപിതാമഹീനാം, മാതൃ എന്ന വാക്കിൽ രണ്ടും കൂടി ചേർത്തിട്ടുണ്ട്. മാതൃ എന്ന വാക്കിൽ രണ്ടും കൂടി ചേർത്തിട്ടുണ്ട്. അടുത്തത് വീണ്ടും മമ വർഗദ്വയ പിതൃഭ്യോ നമഃ. രണ്ട് വിഭാഗത്തിൽ, അച്ഛന്റെയും അമ്മയുടെയും വിഭാഗത്തിൽപ്പെട്ട എല്ലാ പിതൃക്കൾക്കും എന്റെ നമസ്കാരം. അവരെ സ്ഥാപിച്ചതിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അടുത്തത് ഇടത്തെ കയ്യില് സ്പൂണില് ജലമെടുത്ത് വലത്തെ കൈയിലേക്ക് ഒഴിച്ച് ചൂണ്ടാണി വിരലിലൂടെ, ഇതാണ് ചൂണ്ടാണി വിരല്, ഇതിലൂടെ നമ്മൾ തർപ്പണം കൊടുക്കുകയാണ്. ഈ എള്ളിലേക്ക്, ആവാഹിച്ച എള്ളിലേക്ക് ഓം നമോ നാരായണായ എന്ന് ചൊല്ലി മൂന്ന് ജലത്തുള്ളികള്, കൂടിയാൽ കുഴപ്പമില്ല, മൂന്ന് പ്രാവശ്യം നമ്മൾ ജലത്തുള്ളികള് ആ എള്ളിലേക്ക് വീഴ്ത്തുന്നു. അവരെ ആവാഹിച്ച എള്ളിലേക്ക് മൂന്ന് പ്രാവശ്യം ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് പുഷ്പങ്ങളിടുന്നു. പ്രിഫറബിളി തുളസി അല്ലെങ്കിൽ വെളുത്ത പൂക്കള്, ചെമ്പരത്തിയോ ചുമന്ന പൂക്കളോ സാധാരണ ഉപയോഗിക്കാറില്ല. ഏത് വെളുത്ത പൂക്കളും ഉപയോഗിക്കാം നല്ലത്, അതുപോലെ തുളസി ഉപയോഗിക്കാം. വീണ്ടും രണ്ട് പ്രാവശ്യം ജലം കൊടുക്കുന്നു. സാധാരണ ചെയ്യുന്ന മന്ത്രത്തില്, സാധാരണ ചെയ്യുന്ന കർമ്മത്തില് മന്ത്രം ചൊല്ലാറില്ല. നിങ്ങൾ പൂവിടുക, വെള്ളം കൊടുക്കുക, അതുപോലെ തന്നെ ചന്ദനം തൊടിയിക്കുക, ഇത്രേ പറയാറുള്ളൂ. ഇതിലേറ്റവും ഉത്തമം ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് ചെയ്യുകയാണ്. അപ്പൊ മൂന്ന് പ്രാവശ്യം പൂവിടുന്നു, വീണ്ടും രണ്ട് പ്രാവശ്യം ജലം കൊടുക്കുന്നു, മൂന്ന് പ്രാവശ്യം തുളസിയില കൊണ്ട് ചന്ദനം തൊടുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ചന്ദനം, തുളസിയില ചന്ദനത്തിൽ മുക്കിയിട്ട് മൂന്ന് പ്രാവശ്യം ഭംഗിയായിട്ട് ഈ എള്ളിനെ സ്പർശിക്കുക. അപ്പോ ജല, ഗന്ധ, പുഷ്പ മൂന്നെണ്ണവുമായി ധൂപദീപം നിങ്ങൾക്ക് ആവശ്യമില്ല. ശിഷ്ടാചാരം പ്രകാരം ചെയ്യുന്നവർക്കാണ് ധൂപമാഗ്രാപയാമി എന്ന് പെരുവിരലും ഈ ചെറിയ വിരലും ചേർത്ത് ധൂപമാഗ്രാപയാമി, ദീപം ദർശയാമി എന്ന് പറഞ്ഞ് രണ്ടു വിരലെടുക്കാം. നിങ്ങളത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തത് നമ്മുടെ പിതൃക്കളെ എള്ളിലൂടെ ആവാഹിച്ച് ദർഭയുടെ മധ്യത്തിൽ പ്രതിഷ്ഠിച്ച് അവർക്ക് ജല, ഗന്ധ, പുഷ്പം കൊടുത്ത് അവിടെ സ്ഥാപിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അതിഥിയായി വീട്ടിലേക്ക് വരുത്തി, വീട്ടിൽ കൊണ്ടുവന്നിരുത്തി അവർക്ക് ചായ കൊടുത്ത് അവരോട് കുശലപ്രശ്നം ചെയ്യുന്നത് പോലെ ഇത്രയും പറഞ്ഞു. ഇതിപ്പോ ഏറ്റവും അടുത്ത ബന്ധുക്കള്. ഇനി ആദിപിതൃക്കളുണ്ട്, ഋഷിവര്യന്മാരുടെ, അതുപോലെ വലിയ വലിയ കർമ്മങ്ങൾ ചെയ്തവരുടെ, അവരെയും കൂടി നമ്മൾ ആവാഹിക്കാറുണ്ട്. ഇതെല്ലാ വിഭാഗക്കാരും ചെയ്യാറില്ല, പക്ഷെ കുറെ അധികം വ്യക്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഇതിനകത്ത് ചേർത്തത്. ഇവിടെ ആദിപിതൃക്കളെ, കറുക, ചന്ദനം, എള്ള് ഇവ രണ്ട് കൈയിലും എടുത്ത്, രണ്ട് കൈയിലും കുറേശ്ശെ എടുക്കണം. എന്നിട്ട് കൈകൾ ഉയർത്തണം. കൈകൾ ഉയർത്തി ആകാശത്ത് നിന്ന് ആകാശസഞ്ചാരികളായ ആദിപിതൃക്കളെ മുകളിൽ നിന്ന് ആവാഹിക്കുന്നതായിട്ട്, ആകാശത്തിൽ നിന്ന് ആവാഹിക്കുന്നതായി സങ്കൽപ്പിച്ച് സാവധാനത്തിൽ കൈ താഴ്ത്തണം. സാധിക്കുന്നവർ ചെയ്യാനുള്ളത് നമ്മൾ മുകളിൽ നിന്നെടുത്ത് സാധിക്കുമെങ്കിൽ മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അതെല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ നേരെ താഴത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ ആദിപിതൃക്കളെ മുകളിലേക്ക് നോക്കിയിട്ട് മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് എടുത്തിട്ട് ഒരുമിച്ചാണ്. മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് എടുത്തിട്ട് ഒരുമിച്ചാക്കാം, വലത്തെ കൈയിലേക്ക് ആക്കാം. ആവാഹിക്കുന്നതായി സങ്കൽപ്പിച്ച് സാവധാനത്തിൽ കൈകൾ താഴ്ത്തി, രണ്ട് കൈകളിലുമുള്ളത് വലത്തെ കൈയിലാക്കി, നിലത്ത് വിരിച്ചിരിക്കുന്ന ദർഭപ്പുല്ലിന്റെ മുകളറ്റത്ത് വെക്കണം. നേരത്തെ വെച്ചത് പകുതിക്ക് അല്പം താഴെ, ഇപ്പൊ വയ്ക്കുന്നത് ഏറ്റവും മുകളിൽ വയ്ക്കുന്നു. അങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം വയ്ക്കാൻ. ആദി പിതൃണാം ആവാഹയാമി സ്ഥാപയാമി പൂജയാമി, ഒരു വരിയാണ്. ആദി പിതൃക്കളെ ഞാൻ ആവാഹിക്കുന്നു, സ്ഥാപിക്കുന്നു, അവരെ ഞാൻ പൂജിക്കുന്നു. അടുത്ത ബന്ധുക്കളുടെ ആവാഹനയും ഒരു ഭാഗം പൂജയും കഴിഞ്ഞു, ആദിപിതൃക്കളുടെ ആവാഹനം കഴിഞ്ഞു. ഇവരെ ആവാഹിച്ചവിടെ വെച്ച് അടുത്തത് അരി വേവിച്ചത് ഉരുട്ടി ഗോളാകൃതിയിൽ പിണ്ടരൂപത്തിൽ എടുക്കണം. കുറച്ചരിയെടുത്ത് കൈകൊണ്ട് ഉരുട്ടി ലഡു ഉരുട്ടുന്ന മാതിരി ഇടത്തെ കൈ ചേർത്ത് അതിനെ റൗണ്ടാക്കാം. ഈ രീതിയിൽ റൗണ്ടാക്കാവുന്നതാണ്. സാധിക്കാത്തവര് എത്രത്തോളം അതിനെ പിണ്ടാകൃതിയിലാക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കുക. ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിൽ ഒരംശമായ പിതൃചൈതന്യത്തെ അന്നം ബ്രഹ്മേതി വിജാനാത്, അന്നബ്രഹ്മമായതുകൊണ്ട് ശരീരം അന്നമയ കോശമായതുകൊണ്ട് ആ ശരീരത്തിന് തുല്യമാക്കാൻ വേണ്ടിയാണ് പിണ്ഡീകരണം എന്ന് പറയും. സപിണ്ഡീകരണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരീരത്തെ സൂചിപ്പിക്കുന്ന അന്നമയ കോശത്തിലേക്ക് അല്പസമയം അവരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ചോറ് ഉണക്കലരി ഉപയോഗിക്കാൻ കാരണം. രണ്ടു പ്രാവശ്യം വേവിച്ചത് ഉപയോഗിക്കരുത് എന്നുള്ളത് കൊണ്ട്. പുഴുക്കലരി നെല്ല് നേരത്തെ വേവിച്ചതാണ്, അതുകൊണ്ട് ശുദ്ധി പോരാ. ഒറ്റ പ്രാവശ്യം വേവിക്കുന്നതാണ് പച്ചരി. ചിലപ്പോൾ പച്ചരി വേവിച്ചത് ലഭിച്ചില്ല എങ്കിൽ അന്നമയ കോശത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഉണക്കലരിയോ പച്ചരിയോ കഴുകി അരി ഉപയോഗിച്ചാൽ മതി. ഒരു പിടി അരി. ഏറ്റവും ഉത്തമമായ ക്ഷേത്രം രാമേശ്വരത്തിലോ അതുപോലെ കന്യാകുമാരിയിലോ ചെയ്യുമ്പോൾ അരി വേവിക്കാറില്ല, അരിപ്പൊടിയും എടുക്കാറില്ല. അവിടെ എടുക്കാറുള്ളത് ഗോതമ്പ് പൊടിയാണ്. ഒരു വിരോധവും ഇല്ല, ഗോതമ്പ് പൊടി ഉപയോഗിക്കാം. കേരള ആചാരപ്രകാരം അരി ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യക്കാരുടെ ആചാരപ്രകാരം ഗോതമ്പോ ഗോതമ്പ് പൊടിയോ ഉപയോഗിക്കാം. രണ്ടുപേർക്കും അവരവന്റെ ഇച്ഛയനുസരിച്ച് മാറ്റാവുന്നതാണ്. നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല, കാരണം അരി നമുക്ക് സ്വാഭാവികമായും ലഭ്യമാണ്. ഉണക്കലരി എടുത്ത് അല്ലെങ്കിൽ ചോറെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലണം. ഈ മന്ത്രം ചൊല്ലുന്ന സമയത്ത് ഇടത്തെ കാല് പുറകോട്ടാക്കി അതിലിരിക്കണം. 365 ദിവസത്തില് ഒരു 5 മിനിറ്റ് കാലിന്റെ വേദന സഹിക്കുക. തീരെ പറ്റുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ, എനിക്ക് കാല് പുറകോട്ടിട്ടിരിക്കാനേ പറ്റില്ല എങ്കിൽ 3 ദിവസം മുമ്പ് മുതൽക്ക് അത് പരിശീലിക്കാം. അപ്പോൾ ആ സമയത്ത് അത് സാധിക്കും. കാലിന്റെ ചുവട്ടിൽ കല്ലുണ്ടെങ്കിൽ നേരത്തെ മാറ്റുക, ആ വേദന സഹിച്ചേ പറ്റൂ. എന്നിട്ട് ആ പിണ്ടം കയ്യിൽ വെച്ച് മാതൃവംശേ മൃതായേശ്ച, അമ്മയുടെ വംശത്തിൽ മരിച്ചവർക്ക്, പിതൃവംശേ തദൈവച, അച്ഛന്റെ വംശത്തിൽ മരിച്ചവർക്ക്, ഗുരു ശ്വശുരബന്ധൂനാം ഏച അന്യേ ഭാന്തവാമൃത, ഏചാന്യേ ഭാന്തവാമൃത. ഈ സംസ്കൃത വാക്കുകൾ പറയാൻ ബുദ്ധിമുട്ടുള്ളവര് ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടാണ് പദച്ഛേദം ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഏചാന്യേ ഭാന്തവാമൃത എന്നാണ് പറയേണ്ടത്. ഏചാന്യേ എന്ന് പറയുമ്പോൾ ശരിയായില്ലെങ്കിൽ ഏ ച അന്യേ എന്ന് വേറെ എഴുതിയിരിക്കുകയാണ്. ഭാന്തവാമൃത അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തിലോദകം എള്ളിന്റെ വെള്ളം, ച പിണ്ടം ച കയ്യിലുള്ള അരിയും, പിതൃണാം പരിതുഷ്ടയെ പിതൃക്കൾക്ക് സന്തോഷമാകാൻ വേണ്ടി, സമർപ്പയാമി ഭക്തിയ ഭക്തിയോടുകൂടി ഞാൻ സമർപ്പിക്കുന്നു, അഹം പ്രാർത്ഥയാമി ഞാനിതാ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്, പ്രസീദമേ ഞങ്ങളെ എന്നെ പ്രസാദിച്ചാലും എന്ന് പറഞ്ഞ് അതവിടെ വെക്കുന്നു. ഒരു പിണ്ഡം ഇടാനേ താൽപ്പര്യമുള്ളൂ എങ്കിൽ ഒന്നിടാം, അതല്ലെങ്കിൽ 3 എണ്ണം 3 സ്ഥലത്ത്, ചുവട്ടില്, മധ്യത്തില്, അവസാനത്തിൽ 3 പിണ്ഡമിടാം. ഈ 3 പിണ്ഡത്തിനും ഇതേ മന്ത്രം തന്നെ ചൊല്ലാവുന്നതാണ്. മാതൃവംശേ മൃതായേശ്ച, പിതൃവംശേ തദൈവച, ഗുരു ശ്വശുരബന്ധൂനാം ഏചാന്യേ ബാന്ധവാമൃത, തിലോദകം ച പിണ്ഡം ച പിതൃണാം പരിതുഷ്ടയേ, സമർപ്പയാമി ഭക്ത്യോഹം, സമർപ്പയാമി ഭക്ത്യോഹം. ഒരുമിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്ത്യാ അഹം പ്രാർത്ഥയാമി പ്രസീദമേ. 3 വെച്ചതിനു ശേഷം കൈകൊണ്ട് തൊഴുത് അച്ഛനെയും അമ്മയെയും മനസ്സില് ഒരു 10 സെക്കൻഡ് ഓർക്കണം. അവര് നൽകിയ ആശീർവാദം, അവര് നൽകിയ നല്ല ഉപദേശം, അവര് നൽകിയ അനുഗ്രഹം മനസ്സിന് പറയണം. ഈ അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ഭൂമിയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയ ഞങ്ങള് നിങ്ങളുടെ പേരിന് കളങ്കം വരുത്തുന്ന ഒന്നും ചെയ്യില്ല എന്ന് മനസ്സിനോട് പറയണം. ഇത്രയും ഭക്തിയോടെ അക്ഷരശുദ്ധിയോടെ ചൊല്ലി വിരിച്ചിരിക്കുന്ന ദർഭപ്പുല്ലിന്റെ മധ്യത്തില് പിണ്ഡം അരി വെക്കുക. 1 എണ്ണം വെക്കുന്നവർ മധ്യത്തില്, അല്ലാത്തവര് 3 സ്ഥലത്തായിട്ട് വെക്കുക. തൊട്ടുകൊണ്ട്, ഈ പിണ്ഡം തൊട്ടുകൊണ്ട് പിതൃക്കളെ സ്മരിക്കുക. എങ്ങനെയാ പിണ്ഡം തൊടുക? 3 എണ്ണം ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊടണം, 1 എണ്ണേ ഉള്ളൂവെങ്കിൽ ഇങ്ങനെ തൊടാം. 3 എണ്ണം ഫുൾ കവർ ചെയ്ത് വേണം തൊടാൻ. അല്പം വെള്ളെടുത്ത് വെള്ളവും ചേർത്ത് തിലോദകം സമർപ്പയാമി എന്ന് പറഞ്ഞ് എള്ള് അതേപോലെ വെള്ളത്തിൽ ഒഴിക്കാം. സാധിക്കുന്നവര് എള്ളൊന്ന് അമർത്തി ഒന്ന് സ്ക്വീസ് ചെയ്യാം. അപ്പോ ആ എള്ളിന്റെ കറുത്ത നിറം കയ്യിലെ വെള്ളത്തിലൂടെ വീഴണം. അപ്പൊ എള്ള് സ്ക്വീസ് ചെയ്യാം. ചിലര് അഞ്ജനവും ഒന്ന് സ്ക്വീസ് ചെയ്യും, അത് വേണം, നിർബന്ധമില്ല. എള്ളു മാത്രം സ്ക്വീസ് ചെയ്ത് ഈ പിണ്ടത്തിലേക്ക് ഒഴിക്കുക, പിണ്ടത്തിലേക്ക് ഒഴിക്കുക. ഈ പിണ്ടത്തിലേക്ക് വീണ്ടും ഓം നമോ നാരായണായ എന്ന് ചൊല്ലി മൂന്ന് പ്രാവശ്യം കയ്യിലൂടെ വെള്ളത്തുള്ളികൾ ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, പിണ്ടം പൊട്ടാൻ ഇടവരരുത്. അപ്പൊ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുക. പിന്നെ മൂന്ന് പ്രാവശ്യം പുഷ്പം, മൂന്ന് പ്രാവശ്യം ചന്ദനം, വീണ്ടും മൂന്ന് പ്രാവശ്യം ജലം. ഇനി തൊഴുതുകൊണ്ട് ചൊല്ലേണ്ട മന്ത്രം ഇതും ശ്രദ്ധയോടുകൂടി ചൊല്ലണം. അർത്ഥം മനസ്സിലാക്കാൻ ഒരു വിഷമവും ഇല്ല. ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗീഭ്യ ഏവച, ദേവതമാർക്ക് പിതൃക്കൾക്ക് മഹായോഗികൾക്ക് നമ സ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഞാനിതാ അഗ്നിയിൽ ഹോമിക്കുന്നത് പോലെ ഈ ഹോമിക്കൽ എന്ന കർമ്മം ചെയ്യുന്നു. ഹോമിക്കുന്നതിനു മാത്രമേ സ്വധ സ്വാഹ എന്നീ രണ്ട് വാക്കുകൾ ഉപയോഗിക്കാറുള്ളൂ. പൂജിക്കുന്നത് മൊത്തത്തില് നമഃ എന്ന വാക്കുപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. ഈ മൂന്ന് വാക്കുകൾ ചേരുമ്പോൾ ഇത് വൈദിക കർമ്മമാകുന്നു, പൗരാണിക കർമ്മമാകുന്നു, ഭൗതിക കർമ്മമായിത്തീരുന്നു. മൂന്നും കണക്ട് ചെയ്യുന്ന വൈദികം പൗരാണികം ഭൗതികം, വൈദികം പൗരാണികം ഭൗതികം, ഇത് മൂന്നുമാക്കുന്ന മന്ത്രമാണിത്. നമ സ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമ. നമ്മൾ വർഷത്തിൽ ഒരിക്കലേ ചെയ്യുന്നുള്ളൂ എങ്കിലും നിത്യവുമുള്ള എന്റെ നമസ്കാരം ഞാനിതാ ഈ സമയത്ത് ദേവതമാർക്ക് പിതൃക്കൾക്ക് മഹായോഗികൾക്ക് അർപ്പിക്കുന്നു. ആ ബ്രഹ്മണോയേ പിതൃവംശജാത, ബ്രഹ്മണോ എന്നുള്ള സ്ഥാനത്ത് ബ്രാക്ക് ദീർഘം വരരുത്, ആ ബ്രാഹ്മണോ എന്ന് വരരുത്. ആ ബ്രഹ്മണോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രഹ്മാണ്ടത്തില്, ആ ബ്രഹ്മണോയേ പിതൃവംശജാത മാതു സ്തദാ വംശ ഭവാമദീയ മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷാഹ ദൃഷ്ടാശ്ച അദൃഷ്ടാശ്ച കൃതോപകാരാഹ ജന്മാന്തരേ ഏ മമ സംഗതാശ്ച തേഭ്യ സ്വയം പിണ്ഡബലിം ദദാമി. അർത്ഥം വളരെ സിമ്പിളാണ്. ഈ ബ്രഹ്മാണ്ടത്തില് എന്റെ പിതൃക്കളുടെ വംശത്തിൽ ജനിച്ച പിതൃക്കള് നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവരുടെ ചൈതന്യത്തിലോട്, അതുപോലെ മാതുസ്തദാ വംശഭവാമദീയ അമ്മയുടെ വംശത്തിലുള്ള പിതൃക്കൾക്ക്, മറ്റ് എന്റെ ബന്ധുക്കളിൽപ്പെട്ട വംശഭവാമദീയ മദീയ എന്റെ വംശത്തിൽപ്പെട്ട ബന്ധുക്കൾക്കെല്ലാം, മിത്രാണി മരിച്ചുപോയ സുഹൃത്തുക്കൾക്ക്, സഖ്യ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക്, പശവശ്ച വൃക്ഷ ഏത് പശുക്കളുടെ ജന്തുക്കളുടെയും വൃക്ഷങ്ങളുടെയും ഭാഗങ്ങൾ സ്വീകരിച്ചാണോ എന്റെ ശരീരം വളർന്നത്, പശുവിന്റെ പാല് തൈര് വെണ്ണ ഇതെല്ലാം മൃഗജന്യമായത് ഞാൻ കഴിച്ചിട്ടുണ്ട്, അനവധി വൃക്ഷങ്ങളുടെ ഇല പൂവ് കായ തണ്ട് വേര് അത് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, അതെല്ലാം അതിൽ നിന്ന് ഞാനെടുത്ത് വേവിച്ച് കഴിച്ചിട്ടാ എന്റെ ശരീരമുണ്ടായത്. അവരോടെല്ലാവരോടും നന്ദി പറയാനുള്ള ഒരു ദിവസമാണ് ഇത്. നമ്മളുടെ ശരീരത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത സസ്യലതാദികളോട്, പശുമൃക്ഷ മൃഗാദികളോട് നന്ദി പറയാൻ വേണ്ടി പൂർവീകന്മാര് കൽപ്പശാസ്ത്രത്തിൽ എഴുതിയ മന്ത്രം. ഈ മന്ത്രം മറ്റാരും ചൊല്ലില്ല, കൽപ്പശാസ്ത്രത്തിൽ ചെന്നാലേ ഇത് കാണാൻ സാധിക്കുള്ളൂ. 100 ശതമാനം പേർക്കും ഇതറിഞ്ഞുകൂടാ, അറിയാവുന്നവര് 1, 2, 3 പേരേ ഉള്ളൂ. അതുകൊണ്ട് ഇത് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് എവിടെ റെഫറൻസ് ചോദിച്ചാലും കിട്ടില്ല. മിത്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച ദൃഷ്ടാശ്ച കൃതോപകാര. ദൃഷ്ടാശ്ച നേരിട്ട് വന്ന് സഹായിച്ചവര്, അദൃഷ്ടാശ്ച പരോക്ഷമായി എന്നെ സഹായിച്ചവര്, പ്രത്യക്ഷമായി സഹായിച്ചവര്, പരോക്ഷമായി സഹായിച്ചവര്. ജന്മാന്തരേയേ മമ സംഗതാശ്ച, ജന്മജന്മാന്തരങ്ങളില് എന്നെ സഹായിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക്, തേഭ്യ അവർക്കെല്ലാവർക്കും ചേർത്ത്, സ്വയം ഇന്ന് ഞാനിതാ പിണ്ടബലിം ദദാമി, സ്വയം ഞാൻ പിണ്ടബലി അർപ്പിക്കുകയാണ്. ഭൂമൌ ഭൂമിയില് ദത്തേന ഭൂമിയിൽ കൊടുത്തിരിക്കുന്ന ഈ ബലിന ബലിയില് തൃപ്തായാന്തുപരാം ഗതിം, മറ്റൊരു ലോകത്തിലേക്ക് പോയിരിക്കുന്ന പിതൃക്കളെല്ലാം തൃപ്തന്മാരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അതീത കുല കോടീനാം സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം ഉദകം ദത്തം അക്ഷയ്യമുപതിഷ്ഠതു. ആ മന്ത്രത്തിന് അതേ രീതിയിൽ പറയണം. അതീത കുലകോടീനാം, സർവജീവജാലങ്ങളുടെയും പൂർവജന്മാർക്ക്, എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള പൂർവജന്മാർക്ക്, സപ്തദ്വീപ നിവാസീനാം 7 കോണ്ടിനന്റുകളിൽ ജീവിക്കുന്ന പ്രാണീനാം ജീവജാലങ്ങൾക്ക്, അക്ഷയം ക്ഷയമില്ലാത്ത അവസ്ഥ ഉപതിഷ്ഠതു ഉണ്ടായിത്തീരട്ടെ. 7 കോണ്ടിനന്റുകളിൽ ജീവിക്കുന്ന സർവചരാചരങ്ങൾക്കും അവരുടെ പിന്തലമുറകൾക്കും ക്ഷയമില്ലാത്ത എന്ന് പറഞ്ഞാൽ ദുർഗതിയില്ലാത്ത, നരകത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ വിശ്വസിക്കാറുണ്ടല്ലോ, ആ ദുർഗതിയില്ലാത്ത അവസ്ഥയുണ്ടാക്കാൻ വർഷത്തിലൊരിക്കല് ഈ ഭൂമിയില് ഞാൻ നൽകുന്ന ഈ പിണ്ഡകർമ്മം ഇടയാക്കി തീരട്ടെ എന്ന് സർവചരാചരങ്ങളോടും ഭാരതീയ വീക്ഷണത്തിലുള്ള ആ കടപ്പാട് അറിയിക്കുകയാണ് നമ്മളിത് ചെയ്യുന്നത്. ലാസ്റ്റ് പ്രാണീനാമുദകം ദത്തം അക്ഷയ്യമുപതിഷ്ഠതു എന്ന് പറയുന്ന സമയത്ത് അല്പം വെള്ളം കയ്യിലെടുത്ത് അവിടെ തർപ്പണം കൊടുക്കുക, ചുവട്ടില് പിണ്ടത്തിലല്ല കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ എല്ലാം നമ്മളുടെ അകർമ്മം കഴിഞ്ഞു. തൊഴുതുകൊണ്ട് ഈശ്വരനെയും പ്രാർത്ഥിക്കുക. അപ്പോൾ പിതൃകർമ്മത്തിലെ ആദ്യ ഭാഗം പൂർണ്ണമായും കഴിഞ്ഞു. ഈ മൈക്കിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന വ്യക്തിക്ക് എറ്റിലയും അടക്കയും കൊടുത്ത് നന്ദി പറഞ്ഞ് ഒന്ന് തൊഴുക. ഈ പറഞ്ഞു തന്നത് ആരായാലും ഏത് ജാതി മത ഇസത്തിലുള്ളവനാണെങ്കിലും ആ സമയത്ത് അവനാണ് ആചാര്യൻ, പറഞ്ഞു തന്ന ആള് അത് ഭംഗിയായി പറഞ്ഞു തരാൻ സാധിക്കണം. ആചാര്യസ്ഥാനത്തിരുന്ന് ചൊല്ലിത്തന്ന വ്യക്തിക്ക് വെറ്റില അടയ്ക്ക ദക്ഷിണ ചേർത്ത് കൊടുക്കുക. ഒരു തൂശനിലയില്, അതായത് വാഴയിലയില്, അല്ലെങ്കിൽ അത് ലഭ്യമല്ലാത്ത സ്ഥലത്ത് ഒരു പ്ലേറ്റില് ഈ പിണ്ടവും ബാക്കിയെല്ലാം എടുത്ത്, എല്ലാം എടുത്ത് കൂട്ടിച്ചേർത്ത് തലയിൽ വെച്ച്, തലയിൽ വയ്ക്കാം, സാധ്യമല്ലാത്തവര് അത് കയ്യിലെടുക്കാൻ വിരോധമില്ല. തലയിൽ വെച്ച് കടലിലോ പുഴയിലോ കുളത്തിലോ അതേപോലെ മുക്കി ഒഴുക്കാം. അതായത് പ്രപഞ്ചത്തിൽ നിന്ന് പിതൃക്കളെ ആവാഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൂജിച്ച് തർപ്പണം കൊടുത്ത് ഞാൻ അവരെ പ്രകൃതിയിലേക്ക് തിരിച്ചുവിടുകയാണ്. അതാണ് വെള്ളത്തിൽ ഒഴുക്കുന്നതിന്റെ അർത്ഥം. വായുവിൽ ഒഴുക്കാൻ സാധ്യമല്ല, അതുകൊണ്ട് നമ്മൾ മുക്കി അത് കടലിലേക്ക്. കടലിലേക്ക് എല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല, പുഴയാകാം കുളമാകാം. ഇതൊന്നുമില്ലാത്ത സ്ഥലത്ത് എന്താ ചെയ്യുക? ഒരു പാത്രത്തില് വെള്ളമെടുത്ത് ഇതം പിണ്ടം ഗയാർപ്പിതോ വസ്തു, ഈ പിണ്ടം ഗയയിൽ ഞാൻ ത്രിവേണി സംഗമത്തില് ഗംഗാനദിയില് ഒഴുക്കുന്നതായി ഭവിക്കട്ടെ. ഇതം പിണ്ടം ഗയാർപ്പിതോ വസ്തു, ഗയയിൽ അർപ്പിക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് അതിലൂടെ ഒഴുക്കി ഇതാക്കാം. അപ്പൊ അത്രയും കഴിഞ്ഞാൽ ജലത്തിൽ അർപ്പിക്കുക. അർപ്പിക്കുന്ന സമയത്ത് ഇതം പിണ്ടം ഗയാർപ്പിതോ വസ്തു എന്ന് പറഞ്ഞ് കുളിച്ച് മുകളിലേക്ക് വന്ന് തോർത്തി നമ്മളുടെ ഇതാക്കാവുന്നതാണ്. ഇനി സൗകര്യമുള്ളവര് സമയമുള്ളവര് നിങ്ങൾക്ക് സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. മൂന്ന് തരം തർപ്പണമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ദേവഋണം, ഋഷിഋണം, പിതൃതൃണം. ഈ കർമ്മത്തിന് തുല്യമായി പ്രാധാന്യമുള്ള തർപ്പണങ്ങളുണ്ട്. ജസ്റ്റ് ചമ്രം മടിഞ്ഞ് മണ്ണിലിരുന്ന് ഈ വെള്ളം കയ്യിലെടുത്ത് ജസ്റ്റ് തർപ്പണം കൊടുക്കാം. നല്ല മന്ത്രങ്ങളാണത്. അതെല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ നിർബന്ധമില്ല എന്ന് പറയാൻ കാരണം, ധൃതിയുള്ളവര്, സമയക്കുറവ് അല്ലെങ്കിൽ ക്ഷമക്കുറവുള്ളവര് ആദ്യത്തെ ഇതിൽ അവസാനിപ്പിക്കാം. ക്ഷമയുണ്ട് എന്നെല്ലാവർക്കും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ തുള്ളി വെള്ളമെടുത്ത് ആദ്യത്തെ തർപ്പണം വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ദേവതാസങ്കൽപ്പത്തിന്. അതിന് ഒന്നാമത്തേത് ഓം അഗ്നിതൃപ്യതോ ഓം പ്രജാപതിസ്തൃപ്യതോ ഓം വേദാഹതൃപ്യന്തോ, ഇങ്ങനെ തന്നെ പറയണം. തൃപ്യതോ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം. തർപ്പണം കൊടുക്കുന്നു, തൃപ്തിയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ. അപ്പോ ഓം അഗ്നിസ്തൃപ്യതോ ഓം പ്രജാപതിസ്തൃപ്യതോ ഓം വേദാഹതൃപ്യന്തോ, വേദാഹ പ്ലൂരല്. ഓം ഋഷയഹതൃപ്യന്തോ ഓം വഷട്കാരസ്തൃപ്യതോ ഓം സാവിത്രേസ്തൃപ്യതോ ഓം ധ്യാവാപ്രതിവീസ്തൃപ്യന്തോ. അത് സ്തൃപ്യന്തു വേണം. ഏകവചനവും ബഹുവചനവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും പ്ലൂരലാണ് ഉപയോഗിക്കാം. ഓം അഹോരാത്രാണി തൃപ്യന്തോ ഓം സിദ്ധാഹ തൃപ്യന്തോ ഓം നദ്യഹ തൃപ്യന്തോ ഓം ക്ഷേത്ര ഔഷധി വനസ്പതി ഗന്ധർവ അപ്സരസഹ തൃപ്യന്തോ ഓം നാഗാഹ തൃപ്യന്തോ ഓം ഗാവാഹ തൃപ്യന്തോ ഓം സാപ്ധ്യാഹ തൃപ്യന്തോ ഓം യക്ഷാഹ തൃപ്യന്തോ ഓം ഭൂതാനി സ്തൃപ്യന്തോ. ഇത് ചുവട്ടിലേക്ക് കൊടുക്കുന്നതിന് പകരം വലത്തോട്ടും കൂടി ഒന്ന് രണ്ട് മൂന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ഓം അഗ്നി സ്തൃപ്യന്തു കഴിഞ്ഞാൽ ഓം വിഷ്ണുഹു, പിന്നെ പ്രജാപതിഹി, ബ്രഹ്മാഹ, വേദാഹ, ദേവാഹ, ഋഷയഹ, ഓംകാരഹ, വശക്കാര, വ്യാഹൃദയ, സാവിത്രി, യജ്ഞാഹ, ധ്യാവാ പൃഥിവി, ഓം അന്തരീക്ഷം, അഹോരാത്രാണി, സാംഖ്യാഹ, സിദ്ധാഹ, സമുദ്രാഹ, നദ്യഹ, ഗിരയഹ, ക്ഷേത്രൌഷധി വനസ്പതി ഗന്ധർവാപ്സരസഹതൃപ്യന്തോ, നാഗാഹ, വയാംസി, ഗാവാഹ, ഒരു പ്രാവശ്യം വയാംസി കൂടിയിട്ടുണ്ട് അവിടെ, ഒരെണ്ണം മതി, സാധ്യാഹ, വിപ്രാഹ, യക്ഷാഹ, രക്ഷാംസി, ഭൂതാനി. ഇത്രയും പേർക്ക് ഇത് പ്രപഞ്ചശക്തികളെ, ഈ പ്രപഞ്ചശക്തികളെ പ്രതിനിധീകരിക്കുന്ന അറിവുകൾക്കും കൊടുക്കുന്ന സിംഗിൾ തർപ്പണം. അടുത്തത് ഡബിൾ തർപ്പണം. അടുത്തത് ഡബിൾ തർപ്പണം. കയ്യിൽ വെള്ളമെടുത്ത് തൃപ്യന്തു തൃപ്യന്തു, വീണ്ടും വീണ്ടും എടുക്കണ, ഒരു പ്രാവശ്യം എടുത്ത് ഒന്ന് തൊടുക, വീണ്ടും ഒന്ന് കൊടുക്കാം. ഓം ശതർച്ചിന തൃപ്യന്തു തൃപ്യന്തു. ശതർച്ചിനം എന്ന മഹർഷിയുടെ കുലത്തിൽ ജനിച്ചവരാണ് വൈദിക ചിന്താധാര ആദ്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് ശതർച്ചിന തൃപ്യന്തു തൃപ്യന്തോ, ഗൃത്സമതഹ തൃപ്യന്തു തൃപ്യതു തൃപ്യതോ, വിശ്വാമിത്രഹ തൃപ്യതു തൃപ്യതോ, ഓം വാമദേവഹ തൃപ്യതു തൃപ്യതോ, ഓം അത്രിഹി തൃപ്യന്തു തൃപ്യന്തോ. ഇതിൽ ചിലത് പ്ലൂരല്, ചിലത് സിംഗുലര്. ഓം ഭരദ്വാജഹ തൃപ്യതു തൃപ്യതോ, ഓം വസിഷ്ഠ തൃപ്യതു തൃപ്യതോ, ഓം പ്രാഘാദാഹ തൃപ്യന്തു തൃപ്യന്തോ, ഓം പാപമാന്യസ്തൃപ്യന്തു തൃപ്യന്തോ, ഓം ക്ഷുദ്രസൂക്താഹ തൃപ്യന്തു തൃപ്യന്തോ, ഓം മഹാസൂക്താഹ തൃപ്യന്തു തൃപ്യന്തോ, ഓം സനകഹ തൃപ്യതു തൃപ്യതോ, ഓം സനന്ദനഹ തൃപ്യതു തൃപ്യതോ, ഓം സനത്കുമാരഹ തൃപ്യതു തൃപ്യതോ, ഓം കപിലഹ തൃപ്യതു തൃപ്യതോ. വൈദിക ചിന്താധാരകൾക്ക് ആധാരമായ മന്ത്രങ്ങൾ എഴുതിയ ഋഷിവര്യന്മാര്, ചിലര് കുലത്തിലുള്ളവര്, ചിലത് സിംഗിൾ വ്യക്തികള്, ഇവർക്കുള്ള തർപ്പണമാണ്. ഇതൊരാള് സ്പീഡിൽ പറഞ്ഞുകൊടുത്താൽ പറയുന്നതിനോടൊപ്പം നിങ്ങൾക്ക് തർപ്പണം കൊടുക്കാൻ സാധിക്കും. അടുത്തത് മൂന്ന് തർപ്പണം. തർപ്പയാമി തർപ്പയാമി തർപ്പയാമി, അല്ലെങ്കിൽ തൃപ്യന്തു തൃപ്യന്തു തൃപ്യന്തു. ഭാരതീയ ദർശനങ്ങളും ആചാരങ്ങളും ഇതിഹാസങ്ങളും എഴുതിയ ആചാര്യന്മാർക്കുള്ളതാണ് ഇനിയുള്ള തർപ്പണം. മൂന്ന് പ്രാവശ്യമുള്ള തർപ്പണം ആചാര്യന്മാർക്കുള്ളത്. മൊത്തം ഋഷിവര്യന്മാരുടെ പേര് ഒറ്റ സ്ട്രെച്ചിൽ പറയുകയാണ്. ഓം സുമന്തു ജൈമിനി വൈശംപായന പൈലസൂത്ര ഭാഷ്യാകാര ഭാരത മഹാഭാരത ധർമാചാര്യ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. ഇത്ര സ്പീഡിൽ നിങ്ങൾ പറയണമെന്നില്ല. സുമന്തു ജൈമിനി വൈശംപായന പൈല സൂത്രഭാഷ്യകാര ഭാരത മഹാഭാരത ധർമാചാര്യാഹ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. അടുത്തത് ഓം ജാനന്തി ബാഹവി ഗാർഗ്യ ഗൗതമശാകല്യ ബാഭ്രവ്യമാണ്ഡവ്യ മാണ്ഡുകേയ തൃപ്യന്തോ തൃപ്യന്തോ തൃപ്യന്തോ. അടുത്തത് വേദശാഖകള് ഓം കഹോളം ദർപ്പയാമി 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 ഓം കൗശീതകം ദർപ്പയാമി 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 ഓം മഹാകൗശീതകം ദർപ്പയാമി 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 ഓം പൈങ്ക്യം ദർപ്പയാമി 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 മഹാപൈങ്ക്യം ദർപ്പയാമി 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 ഓം സുയജ്ഞം ദർപ്പയാമി 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 ഓം സാഖ്യായനം. അടുത്തത് ഓമൈതരേയം ഓം മഹൈതരേയം ദർപ്പയാമി എന്ന് നിങ്ങൾ ചേർത്തോളണം. ഓം ശാകലം ഓം ഭാഷ്കളം ഓം ഔദവാഹീം ഓം മഹൗദവാഹീം ഓം ശൗനകം ഓം ആശ്വലായനം ദർപ്പയാമി ദർപ്പയാമി ദർപ്പയാമി. ഇതെല്ലാം വേദത്തിന്റെ അഗാധ തലങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത ആചാര്യന്മാരുടെ പേരുകളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ ഋഷി ഋണം പിതരം നാരായണ ശർമാണം. ഊണൂലുള്ളവര് നാരായണ ശർമാണം എന്ന് പറയാം. ഊണൂലില്ലാത്തവരാണെങ്കിൽ നാരായണ വർമാണം. ഊണൂലുള്ളവർ ശർമാണം, ഊണൂലില്ലാത്തവര് വർമാണം. എല്ലാവർക്കും ഇത് ആപ്ലിക്കബിൾ ആണെന്നുള്ളതിന് തെളിവാണിത്. അപ്പോൾ അച്ഛന്റെ പേര് നാരായണ ശർമാണം. പിന്നെ ഗോത്രമൊക്കെ പറയും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അത് വേണ്ട. നാരായണ വർമാണം ദർപ്പയാമി ദർപ്പയാമി പ്രപിതാമഹിം. അച്ഛന്റെ അമ്മ, അമ്മയുടെ അമ്മ, അവരെ അറിയാമെങ്കിൽ ജാനകി എന്നാണ് പേരെങ്കിൽ ജാനകീദാം. അവിടെ വർമ്മ ശർമ്മ അല്ല, സ്ത്രീയുടെ പേരോടുകൂടി ദാം എന്ന് ചേർത്ത് ലക്ഷ്മീദാം സരസ്വതീദാം സുലോചനാദാം അല്ലെങ്കിൽ ഏത് പേരാണോ അതിനോട് ദാം എന്ന് ചേർക്കുക. പുരുഷന്മാർക്ക് അച്ഛൻ, അച്ഛന്റെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ, അവരൊക്കെ അറിയാമെങ്കിൽ ഗോത്രവും സൂത്രവും പ്രവരവും ഓർക്കാൻ ബുദ്ധിമുട്ടാണ്, അത് ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ തലമുറയിൽ ആരുടെയെല്ലാം പേരറിയാമോ വാസുദേവ പ്രമാണം, അതുപോലെ തന്നെ നാരായണ ശർമാണം, മഹാവിഷ്ണു ശർമാണം, മഹാവിഷ്ണു പ്രമാണം, ഏതൊക്കെ പേരുണ്ടോ അവരുടെയൊക്കെ എടുത്ത് രണ്ടു പ്രാവശ്യം വീതം തർപ്പണം കൊടുക്കണം. വിഷമം തോന്നുന്നു എങ്കിൽ ചുവട്ടിൽ നൽകിയിരിക്കുന്നത് പ്രകാരം മാത്രം ചൊല്ലുക. അതിന്റെ അർത്ഥം അവരുടെ പേരുകളും ഇതെല്ലാം കൂടി ചേർത്ത് പറയാൻ എനിക്ക് പറ്റുന്നില്ല, അത് കാരണം ഞാൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട. പകരം ഓം പിതരം ദർപ്പയാമി ദർപ്പയാമി ഓം പിതാമഹം ദർപ്പയാമി ദർപ്പയാമി മാതരം ദർപ്പയാമി ദർപ്പയാമി പിതാമഹീം ദർപ്പയാമി ദർപ്പയാമി പ്രപിതാമഹീം ദർപ്പയാമി ദർപ്പയാമി മാതാമഹം ദർപ്പയാമി ദർപ്പയാമി മാതുപിതാമഹം ദർപ്പയാമി ദർപ്പയാമി മാതുപ്രപിതാമഹം ദർപ്പയാമി ദർപ്പയാമി ഓം ജ്ഞാതാജ്ഞാത ഉഭയകുല പിതൃൻ ദർപ്പയാമി ദർപ്പയാമി. അറിഞ്ഞോ അറിയാത്തവരോ ഉള്ളത് അച്ഛന്റെയും അമ്മയുടെയും കുലത്തിലുള്ള എല്ലാവർക്കും ഞാനിതാ തർപ്പണം കൊടുക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അല്പം വിഷമം തോന്നിയേക്കാം. വീട്ടിൽ ചെന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ബുദ്ധിമുട്ടുള്ളതുമല്ല, വളരെ സിമ്പിളാ. ഈ പേരുകളെല്ലാം ഓർക്കുമ്പോഴാ നമ്മളിതൊക്കെ ഓർക്കേണ്ടതല്ലേ. നമ്മളുടെ ഋഷിവര്യന്മാരുടെ എത്രയെത്ര ഗ്രന്ഥങ്ങള്, ആചാരങ്ങള്, വിചാരങ്ങള്, വിശ്വാസങ്ങൾ നൽകിയവരാ ഭാരതീയര്. ചിലപ്പോ ചിലര് ചോദിച്ചു എന്ന് വരും, സോ വാട്ട്. ആ സോ വാട്ടിന് ഒരേ ഉത്തരമേ ഉള്ളൂ, ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് കടന്ന 187 രാഷ്ട്രങ്ങളും പഴയത് മൊത്തം മറന്നു, ഭാരതം മാത്രം ഭാരതത്തിനോട് ചേർന്ന നമ്മുടെ ശ്രീലങ്ക, മലേഷ്യയിലെ ചില ഭാഗം, അതുപോലെ നേപ്പാള്, മൊറീഷ്യസ്, 5 രാജ്യങ്ങൾ മാത്രം മറന്നിട്ടില്ല. ശ്രദ്ധയാണ് പ്രധാനം എന്ന് അതിനകത്ത് അർത്ഥമുള്ളൂ. ഇത്രയും മനസ്സിലാക്കാൻ ഇത്രയും പേര് വന്നതിൽ എന്റെ മനസ്സിൽ തോന്നുന്ന ആഹ്ലാദം വിവരിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്താണ്. കാരണം ഈ പരീക്ഷണം വിജയിക്കുമെന്ന് വിചാരിച്ചില്ല, ഇതിന്റെ കാൽഭാഗം ആൾക്കാർ വരുമെന്ന സങ്കല്പത്തിൽ പോലും ഇല്ലായിരുന്നു. ഇത്രയും പേര് വന്നു, അവരെ അറിയിച്ച ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രവർത്തകർക്ക് അതുപോലെ നിങ്ങൾക്ക് സന്തോഷമുണ്ട്, സംതൃപ്തിയോടുകൂടിയ നന്ദിയുണ്ട്. പ്രണാമം അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.